കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല. കർത്താവ് എന്നോട് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം, ഞാൻ കൽപ്പിക്കുന്നതെന്തും സംസാരിക്കണം, നീ അവരെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. കർത്താവാണ് ഇത് പറയുന്നത്. അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു, പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, രക്ഷാചരിത്രത്തിലൂടെയുള്ള ഒരു പ്രയാണമാണ് നമ്മൾ ഇതുവരെ നടത്തിയത്. രക്ഷാചരിത്രത്തിൻ്റെ 7 വ്യത്യസ്ത ഘട്ടങ്ങൾ നമ്മൾ ചുരുക്കമായി അപഗ്രഥിച്ചു. ആദ്യ ചരിത്രം മുതൽ പ്രവാസാനന്തര ചരിത്രം വരെയുള്ള കാലഘട്ടങ്ങൾ. ഇനി നമ്മൾ ബൈബിളിലെ മറ്റൊരു ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇതുവരെ കണ്ടത് ചരിത്ര ഗ്രന്ഥങ്ങളായിരുന്നു. ആദ്യ ചരിത്രം 31-ാമത്തെ അധ്യായം മുതൽ പ്രവാസാനന്തര ചരിത്രം മക്കോബായുടെ 2-ാം പുസ്തകം വരെയുള്ള 21 പുസ്തകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കാണുന്ന ചരിത്രമാണ് മുഖ്യമായും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠന വിഷയമാക്കിയത്. ഇന്ന് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രവാചക ഗ്രന്ഥങ്ങളിലാണ്, പ്രവാചകന്മാർ, പ്രവാചക ഗ്രന്ഥങ്ങൾ എന്ന വിഷയത്തിൽ. ഇത് വളരെ ദീർഘമായ പഠനം തുടർന്നു വരുന്നതാണ്. നമ്മൾ ഇന്നൊരു ആമുഖ പഠനം മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ബൈബിളിലെ 18 പുസ്തകങ്ങൾ പ്രവാചക ഗ്രന്ഥങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. യേശയ്യ മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ 18 പുസ്തകങ്ങൾ കാണും. അതിൽ 2 പുസ്തകങ്ങൾ ബാറൂക്കും വിലാപങ്ങളും പ്രവാചകന്മാരായി പരിഗണിക്കപ്പെടുന്നില്ലെങ്കിലും പ്രവാചക ഗ്രന്ഥങ്ങളുടെ പട്ടികയിലാണ് അവയും രേഖപ്പെടുത്തിയിരിക്കുന്നത്, ചേർത്തിരിക്കുന്നത്. പ്രവാചകന്മാർ ആരാണ്? പ്രവാചകന്മാർ എന്താണ്? അവരുടെ സവിശേഷതകൾ എന്താണ്? ഈ പ്രവാചക ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകതകൾ, ഇങ്ങനെയുള്ള എന്താണ് അവരുടെ കാലഘട്ടം, ഇങ്ങനെയുള്ള പൊതുവായ ചില കാര്യങ്ങൾ മാത്രമേ ഇന്ന് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇസ്രായേലിൻ്റെ ഒരു സവിശേഷതയായിരുന്നു പ്രവാചകന്മാർ. മറ്റ് മതങ്ങളിലും മറ്റ് ജനതകളിലും ഉണ്ടെങ്കിലും ഇസ്രായേലിലെ പ്രവാചകത്വത്തിന് ഒരു സവിശേഷതയുണ്ടായിരുന്നു. പ്രവാചകന്മാരുടെ പ്രബോധനങ്ങൾക്ക്, അവരുടെ ജീവിതത്തിന്, സമൂഹത്തിലുള്ളവരുടെ സ്ഥാനത്തിന് എല്ലാം പ്രത്യേകതയുണ്ടായിരുന്നു. പ്രവാചകന്മാരുടെ പേരിൽ ആണ് ഗ്രന്ഥങ്ങൾ അറിയപ്പെടുന്നത്. അതുകൊണ്ട് പ്രവാചകഗ്രന്ഥങ്ങളെന്നും വിശേഷിപ്പിക്കാറുണ്ട്. പ്രവാചകന്മാരെന്ന് പറയുമ്പോൾ മുൻകൂട്ടി അറിയിക്കുന്നവർ എന്നാണ് ഒരു ധാരണ പൊതുവെ നമുക്ക് ലഭിക്കുക. പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയിക്കുക എന്നാണല്ലോ പൊതുവെ അർത്ഥമാക്കുക. പക്ഷേ ഇത് മാത്രമല്ല പ്രവാചകന്മാരുടേതായിട്ടുള്ള ദൗത്യവും പ്രത്യേകതയും. മുൻകൂട്ടി പറയുക എന്നത് അതിൻ്റെ ഭാഗമാണ്, പക്ഷേ അതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് പ്രവാചകൻ്റെ ദൗത്യം. ഏതെങ്കിലും പ്രത്യേക കാര്യം മുൻകൂട്ടി അറിയിക്കുക എന്നതിനേക്കാൾ കൂടുതൽ ദൈവത്തിൻ്റെ ഹിതം അറിയിക്കുക എന്നുള്ളതാണ് പ്രവാചകന്മാരെ സംബന്ധിച്ച് നിർണായകമായ കാര്യം. എപ്രകാരമാണ്, എന്നാണ് ഇസ്രായേലിൽ പ്രവാചകത്വം ആരംഭിച്ചത്, എന്നാണ് ഇത് അവസാനിച്ചത്? ഇസ്രായേലിലെ പ്രവാചകത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ തുടക്കം വാസ്തവത്തിൽ ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. അബ്രാഹത്തെയും മോശയെയും ഒക്കെ പ്രവാചകന്മാരായി കണക്കാക്കുന്നെങ്കിലും പ്രവാചകന്മാരെക്കുറിച്ച് പൊതുവായിട്ട് പറയുമ്പോൾ അവരുടെ തുടക്കം ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിലാണ്. കാഴ്ച ഉള്ളവൻ, കാണുന്നവൻ, റോ എ എന്ന ഹീബ്രു വാക്കാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ദർശനം ലഭിച്ചവൻ, ദീർഘദർശി എന്നൊക്കെ അതിനെ വിശേഷിപ്പിക്കാം. സീയർ, ദ വൺ ഹൂ സീസ്, മറ്റുള്ളവർ കാണാത്തത് കാണുന്നവൻ, മറ്റുള്ളവരെക്കാൾ അകലത്തിൽ കാണുന്നവൻ, മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത രഹസ്യങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവൻ, അതിനുവേണ്ടി പ്രത്യേക സിദ്ധി ലഭിച്ചവൻ എന്ന ഒരു ആശയമാണ് പ്രവാചകന്മാരെക്കുറിച്ചുള്ള ബൈബിളിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുക. സാമുവേലിൻ്റെ ഒന്നാം പുസ്തകത്തിൽ അനേകം തവണ ഇപ്രകാരമാണ് പ്രവാചകന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. ഉദാഹരണത്തിന്, കീഷിൻ്റെ മകനായ സാവൂൾ പിതാവിൻ്റെ കഴുതുകളെ നഷ്ടപ്പെട്ടപ്പോൾ ആ കാണാതെ പോയ കഴുതുകളെ തേടിയിറങ്ങി, വേലക്കാരനും കൂടെ ഉണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും അന്വേഷിച്ച് കാണാതായപ്പോൾ പറഞ്ഞു, ഇവിടെ ഒരു സിദ്ധനുണ്ട്, ഒരു ദർശനൻ, ഒരു ദാർശനികൻ, ഒരു ദീർഘദർശി, അവൻ്റെ അടുക്ക് ചെന്നാൽ ഒരുപക്ഷെ അവൻ നോക്കു പറഞ്ഞു തന്നേക്കും എവിടെയാണ് കഴുതുകളെ കണ്ടെത്താൻ സാധിക്കുകയെന്ന്. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ കഴുതുകളെ കണ്ടെത്താനായിട്ട് അന്വേഷിച്ച് പോകുന്നത് പിന്നീട് പ്രവാചകൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്കാണ്. സാമൂഹലാണ് അദ്ദേഹം. അവൻ കാഴ്ചയുള്ളവനാണ്. പണ്ട് പ്രവാചകന്മാരെന്ന് ഇന്ന് പ്രവാചകന്മാരെന്ന് വിളിക്കുന്നവരെ പണ്ട് ദീർഘദർശികൾ എന്നാണ് വിളിച്ചിരുന്നത് അത്രേ. ഇങ്ങനെയുള്ള ദീർഘദർശികൾ, ഇങ്ങനെയുള്ള പ്രത്യേക സിദ്ധന്മാർ, അവർക്ക് സാധാരണ ജനങ്ങൾക്കില്ലാത്ത അറിവുകളുണ്ട്. അവർക്ക് പല കാര്യങ്ങളും രഹസ്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. അവർ അരുളപ്പാടുകൾ നൽകുന്നവരാണ്, വെളിച്ചപ്പാടന്മാരെന്നും അരുളപ്പാട് നൽകുന്നവരെന്നൊക്കെ അവർ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ അവർ ദൈവത്തിൻ്റെതായ പ്രത്യേക സഹായത്താൽ പ്രത്യേക സിദ്ധികൾ ലഭിച്ചവർ, അജ്ഞാതമായ മറ്റുള്ളവർ അജ്ഞാതമായ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നവരാണ്. പലപ്പോഴും അവർക്ക് പ്രവചനങ്ങൾ അല്ലെങ്കിൽ അരുളപ്പാടുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഗാനാലാപം ആവശ്യമാകും, അല്ലെങ്കിൽ ചില സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും, അതും അല്ലെങ്കിൽ അവരൊരു അബോധാവസ്ഥയിലേക്ക് കടന്നു വരുന്ന ഒരു ട്രാൻസിലായി തീർന്നു വരും. പലപ്പോഴും പ്രകൃതിയിലെ പ്രത്യേകതകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടായിരിക്കും അവർ അരുളപ്പാടുകൾ നൽകുക. പക്ഷികൾ പറക്കുന്ന വിധമോ അല്ലെങ്കിൽ നാണയങ്ങൾ കൂട്ടി ഉരയുമ്പോഴുണ്ടാകുന്ന ശബ്ദമോ, മരത്തിൽ മറ്റു ജില്ലകളിൽ കാറ്റടിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദമോ, ഇതൊക്കെ കേട്ട് അല്ലെങ്കിൽ കണ്ട് ഒക്കെ ആയിരിക്കും അവർ ഈ പ്രവചനങ്ങൾ നടത്തുക. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് അവർ പ്രത്യേക വേഷവിധാനങ്ങളുണ്ടായിരുന്നു. പലപ്പോഴും വലിയ ഒരു രോമക്കുപ്പായമാണ് അവർ ധരിച്ചിരുന്നത്. രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം, രണ്ടാം പുസ്തകം, ഒന്നാം അധ്യായം, എട്ടാമത്തെ വാക്യത്തിൽ സൂചനയുണ്ട്. രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം ഒന്നാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയും, അവൻ രോമക്കുപ്പായവും തുകൽ കൊണ്ടുള്ള അരപ്പട്ടയും അണിഞ്ഞിരുന്നു. ഉടനെ രാജാവ് പറഞ്ഞു, തിഷ്ബ്യനായ ഏലിയ ആണവൻ. രോമക്കുപ്പായവും തുകൽ കൊണ്ടുള്ള അരപ്പട്ടയും പ്രവാചകന്റെ വേഷമായിട്ട് പിന്നീടും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഈ റോമക്കുപ്പായം തന്നെയാണ് ഏലിയായിൽ നിന്ന് എലീഷായ്ക്ക് ലഭിക്കുന്നത്. സഖറിയായുടെ പുസ്തകത്തിൽ കാണും, മറ്റുള്ളവരെ വഞ്ചിക്കാൻ വേണ്ടി ആരും ഇനി റോമക്കുപ്പായം അണിഞ്ഞു വരികയില്ല, പ്രവാചകന്റെ വേഷം കിട്ടുകയില്ല എന്ന്. അപ്പം പ്രത്യേകമായ വേഷവിധാനങ്ങൾ അവർക്കുണ്ടായിരുന്നു. അവർ നൽകുന്ന ഈ പ്രവചന സേവനത്തിന് അവർ കാശ് കൂലി ഈടാക്കുമായിരുന്നു, സമ്മാനങ്ങൾ കൈപ്പറ്റുമായിരുന്നു. അങ്ങനെ മറ്റുള്ളവരുടെ സമ്മാനങ്ങളും അവർക്ക് ജോലിക്ക് ലഭിക്കുന്ന കൂലിയും ഒക്കെ കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹമായിരുന്നു ഇവർ. പലപ്പോഴും സമൂഹങ്ങളായിട്ടാണ് അവർ ജീവിച്ചിരുന്നത്, പ്രവാചകന്മാരുടെ സംഘങ്ങൾ. അത് ഏലിയായുടെയും എലീഷായുടെയും ഒക്കെ ചരിത്രവുമായി ബന്ധപ്പെടുത്തി ഇങ്ങനെയുള്ള പ്രവാചക ശിഷ്യന്മാരുടെ ഗണത്തെക്കുറിച്ച്, പ്രവാചകഗണത്തെക്കുറിച്ചൊക്കെ പറയാൻ കാണാൻ സാധിക്കും. ഇത് തുടക്കമാണ്. വാസ്തവത്തിൽ ബൈബിളിലെ പ്രവാചകന്മാരെന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ളവരല്ല മുഖ്യമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഇവര് വെളിച്ചപ്പാടന്മാരെന്നോ അല്ലെങ്കിൽ അരുളപ്പാട് നൽകുന്നവരെന്നോ ദർശനക്കാരെന്നോ സിദ്ധന്മാരെന്നോ ഒക്കെ വിശേഷിപ്പിക്കാം. സമൂഹത്തിൽ വലിയ ഒരു സ്ഥാനം അവർക്കുണ്ടായിരുന്നു എന്ന് പറയാനാവില്ല. പിന്നെ പിന്നെ ആയപ്പോഴേക്കും സമൂഹത്തിൽ ഇവരോട് പൊതുവെ പുച്ഛമാകാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെയാണ് സഖറിയയുടെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ ഇനി ആരും മറ്റുള്ളവർ വഞ്ചിക്കാൻ വേണ്ടി രോമക്കുപ്പായം അണിയുകയില്ല എന്നും, അഥവാ ആരെങ്കിലും പ്രവാചക വേഷം അണിയുകയാണെന്നുണ്ടെങ്കിൽ അവൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ്റെ അപ്പനും അമ്മയും കൂടി അവനെ കുത്തിക്കൊല്ലണമെന്നൊക്കെ പറയുക. ഇത് പ്രവാചകത്വത്തിൻ്റെ തുടക്കം. പക്ഷേ ഇതിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ പറയുന്ന ക്ലാസിക്കൽ പ്രവാചകന്മാർ, യഥാർത്ഥ പ്രവാചകന്മാരുടെ നിര ആരംഭിക്കുന്ന വാസ്തവത്തിൽ ഏലിയ പ്രവാചകനിലൂടെയാണ്. രാജാക്കന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനും സത്യദൈവമായ യാഹുവയുടെ പേരിൽ രാജാവിനെ പോലും കുറ്റം വിധിക്കാനും സിംഹാസനങ്ങളെ തകിടം മറിക്കാനും കരുത്തുറ്റ പ്രവാചകന്മാർ രംഗപ്രവേശം ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രവാചകന്മാർ പൊതുവെ നബി എന്നാണ് വിശേഷിപ്പിക്കുക. നബി എന്നാൽ വിളിച്ചു പറയുന്നവൻ എന്നാണ് അർത്ഥം, മറ്റൊരാൾക്ക് വേണ്ടി സംസാരിക്കുന്നവൻ. ഉള്ളിൽ തിളച്ചു മറിയുന്ന വാക്കുകൾ, ദൈവത്തിൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നവനാണ് നബി. വിളിച്ചു പറയുന്നവൻ, വിളിച്ചു പറയാനായി വിളിക്കപ്പെട്ടവൻ. നബി എന്ന ഹീബ്രു വാക്കിന് പ്രൊഫേത്തേസ് എന്നാണ് ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്തത്. പ്രൊഫേത്തേസ് എന്ന വാക്കിൽ നിന്നാണ് പ്രോഫറ്റ് എന്ന ഇംഗ്ലീഷ് വാക്ക് വരുന്നത്. പ്രോ ഫേമി, മറ്റൊരാൾക്ക് വേണ്ടി സംസാരിക്കുക എന്ന വാക്കിൽ നിന്നാണ് വരിക. അപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങൾ സംസാരിക്കുന്നവൻ എന്നാണ് പ്രവാചകൻ എന്ന വാക്കിൻ്റെ ഗ്രീക്കിലും ഹീബ്രുവിലുമുള്ള അർത്ഥം. ആരാണ് പ്രവാചകൻ? എന്താണ് ഈ പ്രവാചകത്തിൻ്റെ പ്രവാചകന്മാരുടെ സവിശേഷതകൾ? ബൈബിളിലൂടെ മൊത്തം കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്ന സവിശേഷതകളാണ് ഞാനിവിടെ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുക. പ്രവാചകൻ വിളിക്കപ്പെട്ടവനാണ്. ആരും പ്രവാചകദൗത്യം സ്വയം ഏറ്റെടുക്കുന്നില്ല. നമുക്ക് പ്രവാചകദൗത്യം ഏറ്റെടുക്കാമെന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ അത് ഒരു അതിരുകടന്ന പ്രവർത്തനമായിട്ടാണ് കാണുക. പ്രവാചകനായി വിളിക്കപ്പെടുകയാണ്. ദൈവത്തിൻ്റെ വിളി ലഭിക്കാതെ ആരും പ്രവാചകനാകുന്നില്ല. ആ വിളി പല രീതിയിലായിരിക്കും ലഭിക്കുക. യേശയ്യായ്ക്ക് ലഭിക്കുന്നത് ദേവാലയത്തിൽ വെച്ചാണ്, ഒരു ദർശനത്തിലൂടെ. യേശയ്യായുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിലൂടെ കാണും. ഉസ്സീയാ രാജാവ് മരിച്ച വർഷം ദൈവമായ കർത്താവ് ഉന്നതമായ സിംഹാസനത്തിലിരിക്കുന്നു ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ജലം കൊണ്ട് ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. ദേവാലയം ധൂമപൂരിതമായി എന്നൊക്കെ പറയും. ദേവാലയത്തിലെ ഒരു വലിയർപ്പണത്തിൻ്റെ അവസരത്തിൽ ഉണ്ടാകുന്ന ദർശനത്തിലൂടെയാണ് യേശയ്യാ പ്രവാചകന് വിളി ലഭിക്കുന്നത്. ജെറമിയ പ്രവാചകന് വേറൊരു ദർശനത്തിലൂടെയായിരിക്കും വിളി ലഭിക്കുക. ആമോസിനും ദർശനത്തിലൂടെ കിട്ടും. ആമോസ് നീ എന്ത് കാണുന്നു ചോദിക്കുമ്പോൾ ഒരു തൂക്കുകട്ട കാണുമെന്ന് പറയും. ഇസ്രായേൽ ജനത്തിൻ്റെ മേൽ ദൈവം തൂക്കുകട്ട പിടിച്ചിരിക്കുന്നു എന്നുള്ള ആ ദർശനം ആമോസിന് കിട്ടുന്നത് ഒരുപക്ഷെ ഏതോ ഒരു കെട്ടിടം പണിക്കാരൻ മതിലിന് മുകളിൽ തൂക്കുകട്ടയുമായി നിൽക്കുന്നത് കണ്ടതിലൂടെയാവാം. അപ്പോൾ സ്വാഭാവികമായ സംഭവങ്ങളായിരിക്കാം ജെറമിയായിക്ക് സംഭവിക്കുന്നത്, കിട്ടുന്ന ദർശനം. ഒരു അടുപ്പിലിരിക്കുന്ന ഒരു കലം ചെരിയുന്നത് കാണുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ ചില്ല കാറ്റിലിളകുന്നത് കാണുമ്പോഴാണ്, വടക്ക് നിന്ന് ദുരന്തങ്ങൾ തിളച്ചൊഴുകും എന്ന് പറയാൻ ജെറമിയായിക്ക് ലഭിക്കുന്നത്. ബാബിലോണിൻ്റെ കടന്നാക്രമണത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ദർശനത്തിലൂടെയാണ്. അപ്പോൾ ദൈവം വിളിക്കുന്നു, പക്ഷേ എങ്ങനെ വിളിക്കുന്നു, എപ്പോൾ വിളിക്കുന്നു പ്രസക്തമല്ല. പല സാഹചര്യങ്ങളിൽ പല ജീവിത സാഹചര്യങ്ങൾ വരും. പക്ഷേ വ്യക്തമായ ഒരു വിളി ലഭിച്ചിരിക്കുന്നു, ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു എന്നുള്ള ആ ബോധ്യം വ്യക്തതയ്ക്കുണ്ട്. അതാര് പറഞ്ഞാലും ആര് എതിർത്താലും എന്തെല്ലാം പ്രതിഷേധങ്ങളുണ്ടായാലും എതിർപ്പുകളും പീഡനങ്ങളും ഉണ്ടായാലും അതിൽ നിന്ന് അയാൾ പിന്മാറുകയില്ല. ദൈവം വിളിച്ചിരിക്കുന്നു എന്നുള്ള അവബോധം, ദൈവത്തിൻ്റെ വിളിയിലൂടെയാണ് ഒരാൾ പ്രവാചകനാകുന്നത്. ഈ വിളി കൊണ്ട് മാത്രമായില്ല, വിളിച്ച് അഭിഷേകം ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ അഭിഷേകം, അത് ദൈവാത്മാവിന് നൽകുന്നതിലൂടെയാണ്. യേശയ്യായുടെ പുസ്തകം 61-ാമത്തെ അധ്യായത്തിൽ പിന്നീട് യേശു നസറത്തിൽ വെച്ച് ഉദ്ധരിക്കുന്ന ആ ഭാഗം ഇവിടെ ശ്രദ്ധേയമാണ്. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിനോട് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ദൈവാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് പ്രവാചകൻ. ആ അഭിഷേകം പല രീതിയിലായിരിക്കും ഒക്കെ അനുഭവവേദ്യമാവുക. ഏതായാലും ദൈവം തൻ്റെ ആത്മാവിന് നൽകി അഭിഷേകം ചെയ്തവരാണ്. മിക്കാ പ്രവാചകൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയും, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവനാണ് പ്രവാചകൻ. അപ്പോൾ കർത്താവ് വിളിച്ചവനാണ്, കർത്താവ് ആത്മാവ് നൽകി അഭിഷേകം ചെയ്തവനാണ് പ്രവാചകൻ. 3-ാമത്തേത് ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചവനാണ്. ജെറമിയയുടെ പുസ്തകത്തിൽ ഞാൻ ഇപ്പോൾ വായിച്ചതാണ് തുടക്കത്തിൽ. ജെറമിയയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം, അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. വചനം നൽകുകയാണ്. എസെക്കിയേലിനെ വിളിക്കുമ്പോൾ പറയും, മനുഷ്യപുത്ര നീ ഈ ചുരുൾ വാങ്ങി ഭക്ഷിക്കുക. ദൈവത്തിൻ്റെ വചനമാകുന്ന ചുരുൾ വാങ്ങി ഭക്ഷിച്ചു വയറു നിറച്ചതിന് ശേഷം പ്രസംഗിക്കുന്നവനാണ് പ്രവാചകൻ. ദൈവത്തിൻ്റെ വചനമാണ് അവൻ പറയുന്നത്. സ്വന്തം വചനമല്ല, ദൈവത്തിൻ്റെ വചനം പറയാൻ വേണ്ടിയാണ് പ്രവാചകൻ വിളിച്ച് അഭിഷേകം ചെയ്യപ്പെടുക. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചവനാണ്. അവസാനമായി ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാനായി അയക്കപ്പെട്ടവനാണ് പ്രവാചകൻ. ആരെയാണ് ഞാൻ അയക്കുക, ആരാണ് നമുക്ക് വേണ്ടി പോവുക എന്ന് യേശയ്യ കേൾക്കുന്ന ഒരു ചോദ്യം ദേവാലയത്തിൽ ദർശനത്തിൽ വെച്ച്. ഇതാ ഞാൻ എന്നെ അയച്ചാലും, യേശയ്യ മറുപടി പറഞ്ഞു, പോവുക പ്രസംഗിക്കുക. ദൈവം വിളിച്ച് അഭിഷേകം ചെയ്ത് വചനം നൽകി ശക്തിപ്പെടുത്തി അയക്കുന്നവനാണ്, അയക്കപ്പെടുന്നവനാണ് പ്രവാചകൻ. ഇതാരും സ്വയം ഏറ്റെടുക്കുന്നതല്ല. സ്വയം ഏറ്റെടുക്കുന്നവൻ വ്യാജപ്രവാചകനായി തീരുകയാണ്. എനിക്ക് ദർശനമുണ്ടായി, ദർശനമുണ്ടായി എന്ന് പറഞ്ഞ് വ്യാജപ്രവാചകന്മാർ പാഞ്ഞു നടക്കുന്നത് കാണും. പക്ഷേ ദൈവത്തിൻ്റെ വചനം ലഭിച്ചവൻ അത് വിശ്വസ്തമായി പ്രഘോഷിക്കണം. അപ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട്, ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് പ്രവാചകൻ. എന്താണ് ഈ പ്രവാചകൻ പറയുന്നത്? പ്രവാചകൻ്റെ സന്ദേശം പ്രധാനമായി രണ്ട് വിധത്തിലുള്ളതായിരിക്കാം. ദൈവത്തിന് ലഭിക്കുന്ന പ്രവാചക സന്ദേശം, ഒന്നുകിൽ അതൊരു മാനസാന്തരത്തിനുള്ള ആഹ്വാനമാവാം, അല്ലെങ്കിൽ തകർന്ന ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തുന്ന ആശ്വാസ വചനമാകാം. ഒന്നുകിൽ മാനസാന്തരം, അല്ലെങ്കിൽ ആശ്വാസം. ഇത് രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും പൊതുവെ പ്രവാചക വചനങ്ങൾ. മാനസാന്തരത്തിനുള്ള ആഹ്വാനമാണ് അധിക പങ്കും നമ്മൾ പ്രവാചകന്മാരിൽ കാണുന്നത്. ആശ്വാസ വചനമാകട്ടെ കുറച്ചേ ഉള്ളൂ. പലപ്പോഴും ആശ്വാസ വചനങ്ങളെക്കാൾ കൂടുതൽ മാനസാന്തരത്തിനുള്ള ആഹ്വാനമാണ് നമ്മൾ കൂടുതൽ കാണുക. മാനസാന്തരത്തിന് ആഹ്വാനം ചെയ്യുമ്പോൾ ആദ്യമേ ചെയ്യുന്നത് താൻ ആരെ ആഹ്വാനം ചെയ്യുന്നു, ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ സമൂഹത്തിൻ്റെ കുറ്റം തെളിയിക്കുക എന്നുള്ളതാണ്. അക്യുസേഷൻ, കുറ്റാരോപണം, കുറ്റങ്ങൾ തെളിയിച്ച് ഒരു കുറ്റപത്രം നിരത്തി നിങ്ങൾ തെറ്റ് ചെയ്തിരിക്കുന്നു ബോധ്യപ്പെടുത്താതെ ഒരു മാനസാന്തരം സാധ്യമല്ല. മാനസാന്തരം മടങ്ങി വരൂ സാധ്യമാകണമെങ്കിൽ പോകുന്ന വഴി തെറ്റാണെന്ന് ബോധ്യമുണ്ടാകണമല്ലോ. അപ്പോഴിങ്ങനെ മാനസാന്തരത്തിന് ക്ഷണിക്കുമ്പോൾ ആദ്യമേ ചെയ്യുന്നത് കുറ്റാരോപണങ്ങളാണ്. എന്ത് തരത്തിലുള്ള കുറ്റങ്ങളാണ് ഇവർ ആരോപിക്കുക? ആരോപിക്കുന്ന കുറ്റങ്ങൾ മുഖ്യമായും മൂന്ന് നാല് തരത്തിലുള്ളതാണ്. ആദ്യത്തേത്, ഏറ്റവും വ്യക്തമായിട്ടുള്ളത്, സാമൂഹ്യ അനീതി. സമൂഹത്തിൽ അക്രമവും അനീതിയും നിലനിൽക്കുന്നു, നിങ്ങളുടെ ജീവിതം നീതിപൂർവകമല്ല, നിങ്ങൾ അക്രമം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഈ അക്രമത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവ പ്രമാണത്തിൻ്റെ ലംഘനമാണ്. അപ്പോഴ് പ്രമാണങ്ങൾ, ദൈവ നൽകിയ വസ്തു പ്രമാണങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് 4 മുതൽ 10 വരെയുള്ള പ്രമാണങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്ന് എടുത്തു കാണിക്കുകയാണ് ആദ്യമേ ചെയ്യുക, സാമൂഹ്യ തലത്തിലുണ്ടാകുന്ന പ്രമാണത്തിൻ്റെ ലംഘനം. ഒരു ഉദാഹരണം ഞാൻ എടുക്കട്ടെ. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 4:1-3 വാക്യങ്ങൾ. ഇസ്രായേൽ ജനമേ, കർത്താവിൻ്റെ വാക്ക് കേൾക്കുക. ദേശവാസികൾക്കെതിരെ അവിടുത്തേക്ക് ഒരു ആരോപണമുണ്ട്. ഇവിടെ വിശ്വസ്തതയോ സ്നേഹമോ ഇല്ല. ദൈവവിചാരം ദേശത്തറ്റുപോയിരിക്കുന്നു. ആണയിടലും വഞ്ചനയും കൊലപാതകവും മോഷണവും വ്യഭിചാരവും സീമാതീതമായിരിക്കുന്നു. ഒന്നിനു പിറകെ ഒന്നായി കൊലപാതകം നടക്കുന്നു. പ്രമാണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ടെടുത്ത് എല്ലാം ലംഘിക്കപ്പെട്ടിരിക്കുന്നു എടുത്തു കാണിക്കുകയാണ്. ഇതാണ് തെളിവ് നിരത്തി കുറ്റാരോപണം നടത്തുക. സമൂഹത്തിൽ നിലനിൽക്കുന്ന അക്രമത്തെക്കുറിച്ച്, അനീതിയെക്കുറിച്ച്. അതോടൊപ്പം തന്നെ അതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് വിഗ്രഹാരാധന. ദൈവത്തെ മറന്നു, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ലംഘിച്ചിരിക്കുന്നു, ദൈവത്തെ തിരസ്കരിച്ചിരിക്കുന്നു, ദൈവത്തിൻ്റെ പകരം മറ്റ് പലരെയും ദൈവങ്ങളായി ആരാധിക്കുന്നു. അപ്പോഴും സാമൂഹ്യ അനീതി വിഗ്രഹാരാധന, ഇതാണ് പ്രധാനപ്പെട്ട രണ്ട് കുറ്റങ്ങളായിട്ട് എടുത്തു കാണിക്കുക. ഏത് പ്രവാചക ഗ്രന്ഥം എടുത്താലും നമുക്ക് കാണാൻ സാധിക്കും. വിശദാംശങ്ങളിലേക്ക് കടന്നു പോകാൻ നമുക്കിപ്പോൾ സമയമില്ല, പിന്നീട് വിശദമായിട്ട് കാണുന്നതുമാണ്. അപ്പോൾ വിഗ്രഹാരാധന, സാമൂഹ്യ അനീതി, ഇതോടൊപ്പം മറ്റൊന്നുകൂടി സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാം ആണെങ്കിലും ഞങ്ങൾ വിശുദ്ധരാണ് എന്നുള്ള ഒരു ബോധ്യം, താൻ പോരുമ, ഞങ്ങൾ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ വിശുദ്ധരാണ് എന്നുള്ള ഒരു ബോധ്യവും, ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ആരാധന അനുഷ്ഠാനങ്ങളും മതി എന്നുള്ള ചിന്തയും, തങ്ങൾ വിശുദ്ധരാണ് എന്നുള്ള ആ ഒരു ചിന്ത, അഹങ്കാരം, സ്വയം പര്യാപ്തത ബോധം, മുഖ്യമായും പ്രവാചകന്മാർ എടുത്തു കാണിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ്. സാമൂഹ്യ അനീതി, വിഗ്രഹാരാധന, അതിരുകടന്ന അടിസ്ഥാനമില്ലാത്ത സ്വയം പര്യാപ്തത ബോധം, ആത്മവിശ്വാസം. ഇത് വ്യക്തമായി തെളിയും. ഏത് വസ്തു എടുത്താലും നമുക്ക് കാണാവുന്നതാണ് ഈ കാര്യങ്ങൾ. ഇങ്ങനെ വ്യക്തമായ കുറ്റം തെളിയിച്ചതിന് ശേഷം അടുത്തപടി ചെയ്യുന്നത് മടങ്ങി വരിക, മനസ്സ് തിരിയുക എന്നുള്ള ആഹ്വാനമാണ്. നിങ്ങൾ പശ്ചാത്തപിക്കണം, മടങ്ങി വരണം, നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കണം, കർത്താവിലേക്ക് മടങ്ങി വരണം. ആഹ്വാനം മാനസാന്തരത്തിനുള്ളതാണ്. മാനസാന്തരം, മനസ്സിൽ മാറ്റമുണ്ടാകണം, വഴി മാറണം, ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാകണം. അപ്പോൾ മാനസാന്തരത്തിനുള്ള ആഹ്വാനം രണ്ടാമത്തേത്. മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ആ മൂന്നാമത്തെ ഘടകമാണ് വരാൻ പോകുന്ന വലിയ ദുരന്തങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്, ശിക്ഷയെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ് താക്കീതുകൾ. കുറ്റം ആരോപിച്ചു, മടങ്ങി വരാൻ ആഹ്വാനം ചെയ്തു, അത് മടങ്ങി വരുന്നില്ല എങ്കിൽ അതിശക്തമായ താക്കീതുകളാണ്. ആ താക്കീതുകൾ, കുറ്റം വരാൻ പോകുന്ന ശിക്ഷകൾ പലതായിരിക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദേശത്ത് ക്ഷാമമായിരിക്കും, മഴയുണ്ടാവില്ല, ക്ഷാമമുണ്ടാകും, വന്യമൃഗങ്ങളുടെ അല്ലെങ്കിൽ രോഗത്തിൻ്റെ കടന്നാക്രമണമുണ്ടാവും, യുദ്ധമുണ്ടാവും, നിങ്ങൾക്ക് ദേശം തന്നെ നഷ്ടപ്പെട്ടു എന്നും വരും. ഇപ്പം വിവിധങ്ങളായ ശിക്ഷകൾ, അതിലേറ്റവും വലുതാണ് ദേശത്ത് നിന്ന് തിരസ്കരിക്കപ്പെടുക. അപ്പോഴ് ദൈവം നിങ്ങളെ വാഗ്ദത്തഭൂമിയിൽ നിന്ന് പുറന്തള്ളും എന്ന് ആണ് ഏറ്റവും വലിയ താക്കീത് ശിക്ഷാവിധിയുടെ മുന്നറിയിപ്പ് കൊടുക്കുക. ഈ താക്കീത് വാഗ്ദത്തഭൂമിയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നത്, ദൈവിക സാന്നിധ്യത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നത് തുല്യമാണ് നിത്യമായ ശിക്ഷയുടെ ഒരു മുന്നോടിയും കൂടിയാണിത്. ഇനി മാനസാന്തരപ്പെടുകയാണെങ്കിൽ, നിങ്ങൾ മനസ്സ് തിരിഞ്ഞു മടങ്ങി വന്നാൽ എന്ത് സംഭവിക്കും? ദൈവം ക്ഷമിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനം, ദൈവത്തിൻ്റെ രക്ഷയുടെ വാഗ്ദാനമാണ് നാലാമത്തെ ഘടകം. ഇപ്പോൾ കുറ്റാരോപണം, മാനസാന്തരത്തിനുള്ള ആഹ്വാനം, ശിക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്, മടങ്ങി വന്നാൽ ലഭിക്കുന്ന ദൈവത്തിൻ്റെ ക്ഷമയെക്കുറിച്ചുള്ള വാഗ്ദാനം, ഈ നാല് ഘടകങ്ങളാണ് പ്രവാചക സന്ദേശങ്ങളിൽ മുഖ്യമായിട്ടും കാണുന്നത്. ഇപ്രകാരമുള്ള നാലാമത്തെ ഘടകമാണ് പലപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയുക, വാഗ്ദാനം. ആ വാഗ്ദാനം തന്നെ പല രീതിയിലായിരിക്കാം. ഇപ്പോൾ ഉടനെ സംഭവിക്കാൻ പോകുന്ന ഒരു പൂർത്തീകരിക്കപ്പെടാൻ പോകുന്ന വാഗ്ദാനമായിരിക്കാം, അല്ലെങ്കിൽ കാലക്രമത്തിൽ പിന്നീട് സംഭവിക്കാൻ പോകുന്നതാവാം. ഏതായാലും ഒരു അടയാളമായി വാഗ്ദാനം നൽകുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് സംഭവിക്കേണ്ടത് തന്നെയാണ്. ഈ വാഗ്ദാനങ്ങളിൽ രണ്ട് ലെവലിലുള്ള അല്ലെങ്കിൽ രണ്ട് തലത്തിലുള്ള വാഗ്ദാനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉടനെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുണ്ട്, ആ പ്രവചനം തന്നെ പിന്നീട് കുറച്ച് കാലത്തിന് ശേഷം മിശിഹായുടെ കാലഘട്ടത്തിലോ പിന്നീടോ സംഭവിക്കാൻ പോകുന്നതാവും. ഉടനെ സംഭവിക്കാനും പിന്നീട് സംഭവിക്കാനുമുള്ള രണ്ടു തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നമ്മൾ കണ്ടുവന്നു വരും. അതിൽ രണ്ടാമത്തേതാണ് മെസ്സയാനിക് പ്രവചനങ്ങളായി കാണുക. ഉദാഹരണം, യെശയ്യാവിൻ്റെ പുസ്തകം 7:14 വാക്യമാണ്, കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും എന്നുള്ള പ്രവചനം. ഒറിജിനലിൽ കന്യക എന്നല്ല, ഒറിജിനലിൽ യുവതി ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുമെന്നാണ് ഹിബ്രു ഒറിജിനൽ. ഗ്രീക്കിലേക്ക് വന്നപ്പോൾ കന്യക എന്നായി. അതിന് വിശദാംശങ്ങളൊക്കെ പിന്നീട് പഠിക്കേണ്ടതാണ്. ഇപ്പോഴ് ആഹാസ് രാജാവിന് വളരെ പ്രസക്തമായ ഒരു അടയാളമാണ് യെശയ്യ പ്രവാചകനോട് നൽകുന്നത്. പക്ഷേ ആഹാസ് രാജാവിന് മാത്രമല്ല, അതിനുശേഷം 7 നൂറ്റാണ്ടുകൾക്ക് ശേഷം പൂർത്തിയായ ഒരു പ്രവചനം കൂടിയാണത്. അപ്പോഴും ഉടനെ പൂർത്തിയാവുന്നതും കാലത്തിന് ശേഷം പൂർത്തിയാവുന്നതുമായ രണ്ട് തലങ്ങൾ ഈ പ്രവചനങ്ങൾക്കുണ്ടാവാം. ഇതൊക്കെ വാഗ്ദാനത്തെ സംബന്ധിച്ച്. ഇനി ഇതുപോലെ തന്നെ തകർന്ന ഹൃദയവുമായി കഴിയുന്നവരെ ആശ്വസിപ്പിക്കുക എന്നുള്ളതും പ്രവാചകൻ്റെ ദൗത്യമാണ്, പ്രവചനത്തിൻ്റെ ഭാഗമാണ്. ഒരു വാക്യം മാത്രം ഞാൻ എടുത്തു കാണിക്കട്ടെ. യെശയ്യയുടെ പുസ്തകം 50:4 യെശയ്യ 50:4, പരിക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു. പരിക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്കും പ്രവചന വാക്കുകളാണ്. ആ ആശ്വാസത്തിൻ്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ് യെശയ്യ 40 മുതൽ 55 വരെയുള്ള അധ്യായങ്ങൾ. അപ്പോൾ കുറ്റാരോപണവും അതുപോലെ തന്നെ ആശ്വാസവചനവും പ്രവചന തന്നെയാണ്, ദൈവത്തിൻ്റെ വചനമാണ്. ഇനി എങ്ങനെയാണ് ഒരു യഥാർത്ഥ പ്രവാചകനെ തിരിച്ചറിയുക? ധാരാളം പേര് ദൈവത്തിൻ്റെ നാമത്തിൽ വരികയും ദൈവത്തിൻ്റെ വാക്കുകളായി കാര്യങ്ങൾ പറയുകയും ആ പറയുന്ന കാര്യങ്ങൾ തന്നെ പരസ്പരം പൊരുത്തപ്പെടാതിരിക്കുകയും അഥവാ വിരുദ്ധമായിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഏതാണ് ദൈവത്തിൻ്റെ വചനം, ഏതാണ് യഥാർത്ഥ പ്രവാചകൻ എന്ന് എങ്ങനെ തിരിച്ചറിയും? ഇസ്രായേൽക്കാർക്ക് എന്നതുപോലെ ഇന്ന് നമുക്കും വളരെ പ്രസക്തമാണ് ഇക്കാര്യം. എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനത്തെ തിരിച്ചറിയുക? ദൈവത്തിൻ്റെ വചനത്തെ തിരിച്ചറിയാനായി ബൈബിൾ തന്നെ പല മാനദണ്ഡങ്ങൾ നൽകുന്നുണ്ട്. അതിൽ ഏറ്റവും വ്യക്തമായിട്ട് നമ്മൾ കാണുന്നത് യെശയ്യ നിയമാവർത്തന പുസ്തകം 18:18 നിയമാവർത്തന പുസ്തകം 18:14 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ഒരു മാനദണ്ഡം എടുത്ത് അവതരിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രസക്തമായി പറയുന്നതാണ് 22-ാം വാക്യം. ഒരു പ്രവാചകനും കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ചിട്ടത് സംഭവിക്കാതിരിക്കുകയോ സഫലമാകാതിരിക്കുകയോ ചെയ്താൽ ആ വാക്ക് കർത്താവ് അരുളി ചെയ്തിട്ടുള്ളതല്ല. ആ പ്രവാചകൻ അവിവേകത്തോടെ സ്വയം സംസാരിച്ചതാണ്, അവനെ നീ ഭയപ്പെടേണ്ട. പൂർത്തീകരണം എന്നതാണ് ഒരു മാനദണ്ഡം. മുൻകൂട്ടി അറിയിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ആ വ്യക്തി ഒരു യഥാർത്ഥ പ്രവാചകനായിരിക്കാം, സംഭവിക്കുന്നില്ല എങ്കിൽ യഥാർത്ഥ പ്രവാചകനല്ല. പക്ഷേ ഇതെപ്പോഴും സ്വീകാര്യമല്ല ആയ ഒരു മാനദണ്ഡമല്ല എന്ന് നമ്മൾ ജെറമിയയുടെ പുസ്തകത്തിൽ കാണും. കാരണം ജെറമിയ വരാൻ പോകുന്ന നാശത്തെക്കുറിച്ചാണ് പറയുക, മറ്റുള്ളവരെല്ലാം വരാൻ പോകുന്ന സുഭിക്ഷതയെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും. ആ സാഹചര്യത്തിലാണ് പറയുന്നത് സമാധാനം പ്രവചിക്കുന്ന പ്രവാചകൻ്റെ പ്രവചനം അത് യഥാർത്ഥമാണെന്ന് തെളിയുന്നത് സമാധാനം ലഭിച്ചു കഴിയുമ്പോഴാണ്. അതേസമയം മാനസാന്തരത്തിന് ആഹ്വാനം ചെയ്യുന്ന പ്രവാചകൻ മുൻകൂട്ടി അറിയിക്കുന്ന ശിക്ഷാവിധിയുടെ നടപ്പിലായില്ല എങ്കിലും ആ വ്യക്തി യഥാർത്ഥ പ്രവാചകനായിരിക്കാം. യോനായുടെ ഉദാഹരണം എടുത്ത് നോക്കുക. നിനവേ നഗരം നശിപ്പിക്കപ്പെടാൻ പോകുന്നെന്ന് യോന പറഞ്ഞു, പക്ഷേ നിനവേ നഗരം നശിപ്പിക്കപ്പെട്ടില്ല ഉടനെ. കാരണം ജനം മാനസാന്തരപ്പെട്ടു, മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുക എന്നതാണ് ഈ ശിക്ഷാവിധിയുടെ മുന്നറിയിപ്പിൻ്റെ മുഖ്യമായ ഉദ്ദേശം. അതുകൊണ്ട് ജെറമിയായിലൂടെ പറയും, സമാധാനം പ്രസംഗിക്കുന്ന, വാഗ്ദാനം ചെയ്യുന്ന പ്രവാചകൻ്റെ പ്രവചനം മാത്രമേ പൂർത്തീകരണം ആയി മാനദണ്ഡമായി എടുക്കാൻ സാധിക്കുകയുള്ളൂ. അവസാനം നിയമാവർത്തന പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ ഏറ്റവും നിർണായകമായ ഒരു മാനദണ്ഡം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് 13-ാമത്തെ അധ്യായം 1-5 വാക്യങ്ങളിൽ കാണും. നിങ്ങളുടെ ഇടയിൽ നിന്നൊരു പ്രവാചകനോ സ്വപ്ന വിശകലനക്കാരനോ വന്ന് ഒരു അടയാളമോ അത്ഭുതമോ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയും അവൻ പറഞ്ഞ വിധം സംഭവിക്കുകയും ചെയ്താലും നിങ്ങൾക്ക് അജ്ഞാതരായ ദേവന്മാരെ നമുക്ക് പിഞ്ചെല്ലാം, അവരെ സേവിക്കാം എന്ന് അവർ പറയുകയാണെങ്കിൽ നിങ്ങൾ ആ പ്രവാചകൻ്റെയോ വിശകലനക്കാരൻ്റെയോ വാക്കുകൾ കേൾക്കരുത്. ഇപ്പോൾ ഇവിടെ എടുത്തു കാണിക്കുന്ന മാനദണ്ഡം വിശ്വാസത്തോടുള്ള വിശ്വസ്തതയാണ്. ഇസ്രായേൽ ജനത്തിന് പരമ്പരാഗതമായി ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തോട് വിശ്വസ്തത പുലർത്തുന്നവനായിരിക്കണം. ദൈവജനത്തിൻ്റെ പഠനത്തിനും വിശ്വാസത്തിനും നിരക്കാത്തതായ പുതിയ പ്രബോധനങ്ങളുമായി കടന്നു വരുന്നവൻ. അയാൾ അത്ഭുതം പ്രവർത്തിച്ചാലും അടയാളങ്ങൾ കാണിച്ചാലും പറയുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടാലും വ്യാജപ്രവാചകനായിരിക്കും. അതുകൊണ്ട് പരമ്പരാഗതമായ സഭയുടെ സമൂഹത്തിൽ ദൈവജനത്തിൻ്റെ വിശ്വാസത്തോട് കൂറു പുലർത്തുന്നവരെ മാത്രമേ പ്രവാചകന്മാരായി കണക്കാക്കാൻ സാധിക്കൂ. ഇതാണ് പ്രവാചകന്മാരെ സംബന്ധിച്ച മാനദണ്ഡം. ഞാൻ പറഞ്ഞു വെച്ചു, 18 പുസ്തകങ്ങൾ പ്രവാചക ഗ്രന്ഥങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. അതിൽ സ്വന്തം പേരിൽ പുസ്തകങ്ങളുള്ളവരെയാണ് പ്രവാചകന്മാരായിട്ട് പറയും, സ്വന്തം പേരിൽ പുസ്തകമില്ലാത്ത പ്രവാചകന്മാരുമുണ്ട്. സ്വന്തം പേരിൽ പുസ്തകമുള്ളവരാണ് ഈ 18 പ്രവാചകന്മാരായിട്ട് അറിയപ്പെടുന്നത്. ആ 18 പേരിൽ 4 പ്രവാചകന്മാരെ വലിയ പ്രവാചകന്മാരെന്ന് വിശേഷിപ്പിക്കും. യേശയ്യ, ജെറമിയ, എസക്കിയൽ, ദാനിയൽ. പിന്നീട് 12 പേര് ചെറിയ പ്രവാചകന്മാരും ഈ 2 പ്രവാചകന്മാരുടെ പേരില്ലാത്ത ബാറൂഖ് വിലാപങ്ങൾ, ഇങ്ങനെ 2 ഗ്രന്ഥങ്ങളും. ഇങ്ങനെ മൊത്തം 18 പുസ്തകങ്ങളാണ് പ്രവാചക ഗ്രന്ഥങ്ങളായിട്ട് അറിയപ്പെടുന്നത്. ഈ 18 പുസ്തകങ്ങൾ നമ്മൾ വിശദമായൊരു പഠനത്തിന് വിധേയമാക്കുന്നതാണ്. തൽക്കാലം നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഈ സെഷൻ സമാപിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, പ്രവാചകന്മാരിലൂടെ അങ്ങ് സ്വയം വെളിപ്പെടുത്തുകയും അങ്ങയുടെ രക്ഷാകര പദ്ധതി ഞങ്ങൾക്ക് കൂടുതൽ വിശദമാക്കി തരികയും ചെയ്തതിനങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഹൃദയം പൂർണ്ണ ഹൃദയത്തോടെ അങ്ങിലേക്ക് മടങ്ങി വരാനായിട്ട് പ്രവാചകന്മാരിലൂടെ നൽകുന്ന ആഹ്വാനം സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ഞങ്ങളുടെ തകർന്ന ഹൃദയങ്ങളിലേക്ക് ആശ്വാസവുമായി അവിടുന്ന് വരുമ്പോൾ അത് സ്വീകരിക്കാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടെ തുറന്നു തരണമേ. കർത്താവ്, ഞങ്ങളുടെ വചനം വിശ്വസ്തയോടെ സ്വീകരിക്കാൻ ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. വചനോ